The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് 31 ഞായർ 1899 ആണ്ട് മീനം 18 ദീപികയുടെ എഡിറ്റോറിയൽ. മൂന്നാം നാൾ. വെറും 3 ദിവസം പീഡനങ്ങളുടെ ചോര പുരണ്ട കച്ചകൾ അഴിച്ചെറിഞ്ഞ് കല്ലറ വിട്ട മനുഷ്യപുത്രൻ നിന്ദിതരുടെയും പീഡിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും കാതുകളിൽ മന്ത്രിക്കുന്നു. ഇല കൊഴിഞ്ഞതത്രയും വസന്തത്തിന് വേണ്ടിയായിരുന്നു. ഉയർപ്പുണ്ട്, സകല മനുഷ്യർക്കുമുള്ള പ്രത്യാശയുടെ ഉത്ഥാന തിരുനാളാണിന്ന്. പ്രകാശത്തെ എന്നേക്കുമായി വിഴുങ്ങാൻ അന്ധകാരത്തിനാകില്ലെന്ന സുവിശേഷം ലോകമറിഞ്ഞ ദിനം. ഹിംസയുടെ സിംഹാസനങ്ങൾക്കും അതിന്റെ കൊലവെറികളെ വെള്ളയടിക്കുന്ന കുഴിമാടങ്ങൾക്കും മുന്നറിയിപ്പാകുന്ന മഹാസുദിനവും ഇന്നാണ്. അധികാരികൾ പൂട്ടിമുദ്ര വയ്ക്കുകയും കാവലേർപ്പെടുത്തുകയും ചെയ്ത മറ്റൊരു കല്ലറയും ക്രിസ്തുവിന്റേതുപോലെ ചരിത്രത്തിലില്ല. ജീവിച്ചിരുന്ന ക്രിസ്തുവിനേക്കാൾ അപകടകാരിയായിരിക്കും മരണത്തെ അതിജീവിക്കുന്ന ക്രിസ്തു എന്ന് അധികാരികൾ ഭയന്നിരുന്നു. അവനെ കുരിശിലേറ്റിയ രാത്രിയിൽ പ്രധാന പുരോഹിതന്മാർക്കും ഫരിസേയർക്കും ഉറങ്ങാനായില്ല. ശനിയാഴ്ച രാവിലെ തന്നെ അവർ ഗവർണറായ പിലാത്തോസിന്റെ ആസ്ഥാന മന്ദിരത്തിലെത്തി. നീതിമാന്റെ രക്തം വീണ കൊട്ടാരത്തിന്റെ അങ്കണത്തിലായിരുന്നു യോഗം. യഹൂദ പ്രമാണിമാർ പിലാത്തോസിനെ ഉണർത്തിച്ചു. യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അതുകൊണ്ട് 3 ദിവസത്തേക്ക് ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. ക്രിസ്തുവിൽ ഒരു കുറ്റവുമില്ലെന്ന് ഉറപ്പായിട്ടും ഭൂരിപക്ഷത്തിന്റെ നേതാക്കൾക്ക് വഴങ്ങി അരുതാത്തത് ചെയ്തതിന്റെ കുറ്റബോധം പീലാത്തോസിന് ഉണ്ടായിരുന്നിരിക്കാം. തനിക്ക് വേണ്ടി നാട്ടിൽ ഭരണം നടത്തുന്ന പ്രധാന പുരോഹിതന്മാരോട് പീലാത്തോസ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളൂ എന്നാണ്. ക്രിസ്തുവിന്റെ നെഞ്ചിൽ കുത്തി മരണം ഉറപ്പാക്കിയവർ കല്ലിന് മുദ്രവച്ചും കാവലേർപ്പെടുത്തിയും കല്ലറ ഭദ്രമാക്കി. പക്ഷേ ദൈവം കല്ലറയിൽ ഒതുങ്ങിയില്ല. അധികാരത്തിന്റെ സർവ്വസന്നാഹങ്ങളെയും തകർത്തെറിയുന്ന ദിവസം സമാഗതമായി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ബിഷപ്പ് എൻ ടി റൈറ്റിന്റെ വാക്കുകളിൽ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയായിരിക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ സുഗന്ധദ്രവ്യങ്ങളുമായി ക്രിസ്തുവിന്റെ കല്ലറയ്ക്കടുത്തെത്തിയ സ്ത്രീകളാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വിവരം ആദ്യമായി അറിഞ്ഞത്. അതിലൊരാൾ ഗലീലിയ തടാകത്തിന്റെ മറുകരയിലെ മുക്കുവ പട്ടണമായ മഗ്ദലനയിൽ വീടുള്ള മറിയമായിരുന്നു. ക്രിസ്തുവിന്റെ ശരീരം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ വയ്ക്കുവോളം ഒപ്പമുണ്ടായിരുന്നവൾ. ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്ന നിരവധി മനുഷ്യർക്ക് ആഹ്ലാദത്തിന്റെ പ്രഭാതമായിരുന്നു അത്. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാനെന്ന സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ വധശിക്ഷ തടയാൻ ശ്രമിച്ച പീലാത്തോസിന്റെ ഭാര്യ ക്ലൗഡിയ ഗാവുൽത്തായിലേക്കുള്ള യാത്രക്കിടെ മരണാസന്നനായ ക്രിസ്തുവിന്റെ മുഖം തുടച്ചുകൊടുത്ത വേറോനിക്ക ആൾക്കൂട്ടത്തിൽ നിന്നിറങ്ങി വന്ന് ക്രിസ്തുവിന്റെ കുരിശിന് താങ്ങാൻ തയ്യാറായ കെബ്രീൻകാരൻ ശിമയോൻ കൊല്ലാൻ വിധിച്ച സർക്കാരിനെ എതിർക്കാൻ ശേഷിയില്ലെങ്കിലും കാൽവരിയോളം ക്രിസ്തുവിനെ പിന്തുടർന്നവർ, സ്വന്തം കല്ലറ ക്രിസ്തുവിന് വേണ്ടി കൊടുത്ത അരിമത്യാക്കാരൻ ജോസഫ്, എല്ലാവർക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആഹ്ലാദത്തെ ഈസ്റ്റർ തിരിച്ചു കൊടുത്തിരിക്കുന്നു. 2 സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടു. കല്ലറ മുദ്രവെച്ച് ഉയർത്തെഴുന്നേൽപ്പിനെ തടയാമെന്ന് കരുതിയവരുടെ പിന്മുറക്ക പീഡനം തുടരുകയാണ്. യൂദാസിന്റെ ആത്മാവ് ഗ്രസിച്ചവർ പീഡകരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, ഒപ്പമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കല്ലുകളെല്ലാം ഉരുട്ടിമാറ്റി സത്യം ഉയർത്തെഴുന്നേൽക്കുകയാണ്. നീതിക്കു വേണ്ടി വിശപ്പും ദാഹവും സഹിക്കാൻ മനുഷ്യരെ ഒരുക്കിയ വിശുദ്ധമാരം ഉയർപ്പു തിരുനാളിന്റെ കൊടി ഉയർത്തിയിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം അവ്യക്തമോ പൊതുവായതോ അല്ല, അതിനൊരു പേരും മുഖവുമുണ്ട്, യേശു ക്രിസ്തു. ഇനി മേലിൽ നമുക്ക് ആ മുഖം മരിച്ചവർക്കിടയിൽ തിരയേണ്ടതില്ല. എല്ലാ മനസ്സുകളിലും ഉയർപ്പ് തിരുനാളിന്റെ ദീപിക തെളിയട്ടെ എന്ന് ആശംസിക്കുന്നു. The editorial.